ടാറിട്ട റോഡ് ചന്ദ്രക്കല പോലെ വളഞ്ഞു കിടന്നു. റോഡരികിലെ 20 കെട്ടിടങ്ങളും അതേവിധം അർദ്ധവൃത്താകൃതിയിലായിരുന്നു. കെട്ടിടങ്ങളുടെ ഒത്ത നടുക്കാണ് ചെക്ക് പോസ്റ്റിൻ്റെ തകര ഷെഡ്. കുലച്ച വില്ലിൻ്റെ അമ്പുപോലെ ചെക്ക് പോസ്റ്റിൻ്റെ നീണ്ട മരത്തണ്ട് റോഡിനെ മുറിച്ചു കടന്ന് പുറത്തേക്ക് എറിച്ചു നിന്നു. 6 കൊല്ലം മുമ്പ് ഒരു ഉച്ചതിരിഞ്ഞ നേരത്ത് ഇവിടെ ആദ്യമായി ബസ്സിറങ്ങിയത് നീലകണ്ഠൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. അതിനുശേഷം ആദ്യമായിട്ടാണ് താൻ ഇവിടെ വരുന്നത്. പക്ഷെ ദേവയാനിക്ക് പരിചിതമായ സ്ഥലമാണ്. പെർളച്ചന്തയിലേക്ക് പോകാൻ ആഴ്ചയിലൊരിക്കൽ അവൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഡോക്ടറുടെ ക്ലിനിക്ക് ഏത് കെട്ടിടത്തിലാണെന്ന് അവൾക്കും അറിഞ്ഞുകൂടാ. എതിരെ വന്ന വൃദ്ധനോട് ചോദിച്ചു, ക്ലിനിക്ക് എവിടെയാണ്? മലയാളത്തിലുള്ള ചോദ്യം കേട്ട് വൃദ്ധൻ ഒന്ന് പതറി. 2 നിമിഷം കഴിഞ്ഞ് ഒരു കെട്ടിടത്തിന് നേർക്ക് ചൂണ്ടി പറഞ്ഞു, അല്ലി ഹോകൂ. ചെക്ക് പോസ്റ്റിന് മുന്നിലൂടെ അവർ ആ കെട്ടിടത്തിന് നേർക്ക് നടന്നു. ചുമരിൽ ഡോക്ടർ KS അരുൺകുമാർ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും കന്നഡയിലും എഴുതി വച്ചിരുന്നു. വരാന്തയിൽ കരിമ്പനടിച്ച 4-5 ബെഞ്ചുകൾ ചിതറിക്കിടന്നു. ക്ലിനിക്ക് തുറന്നിരുന്നില്ല. ബെഞ്ചിൽ ഒരു ചെറുപ്പക്കാരി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ മുഖമുയർത്തിയപ്പോൾ നീലകണ്ഠൻ ചോദിച്ചു, ഡോക്ടറില്ലേ? ചെറുപ്പക്കാരി ചിരിച്ചു, ഇപ്പോൾ വരും, 10 മണിയാണ് സമയം. കന്നഡ ചുവയില്ലാത്ത നല്ല മലയാളം. ദേവയാനി ചോദിച്ചു, മലയാളിയാണല്ലേ? അതെ, ഇവിടെ വന്നിട്ട് 10-12 കൊല്ലമായി. പത്തനംതിട്ടയാണ് സ്വന്തം രാജ്യം. വർത്തമാനം കേട്ടിട്ടാവണം അവരുടെ മാറോട് ചേർന്ന് മയങ്ങിയിരുന്ന കുട്ടി തല പൊന്തിച്ചു. അപ്പോഴാണ് നീലകണ്ഠൻ കുഞ്ഞിനെ ശ്രദ്ധിച്ചത്. ഒറ്റ നോട്ടത്തിൽ കുരങ്ങനാണോ എന്നയാൾ അന്തിച്ചുപോയി. മച്ചിങ്ങ പോലെ ചെറിയ തല, മുന്നോട്ടും തീയ മുഖവും ഉൾവലിഞ്ഞ ചെറിയ കണ്ണുകളും, ചെമ്പിച്ച രോമങ്ങൾ പൊതിഞ്ഞ നന്നേ മെലിഞ്ഞ കൈകാലുകളും ഒരു മനുഷ്യക്കുഞ്ഞിനെ ചേർന്നതായിരുന്നില്ല. നടുക്കം പുറത്തു കാട്ടാതെ ദേവയാനിയും ആ കുഞ്ഞിനെ തന്നെ നോക്കുകയായിരുന്നു. ഉറക്കമുണർന്ന കുഞ്ഞ് ചെറുപ്പക്കാരിയുടെ കൈകളിൽ നിന്നും കുതറാൻ ശ്രമിച്ചു. ഇടയ്ക്ക് അമ്മയുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു. പല്ലെളിച്ച് വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ശരീരപ്രകൃതിയേക്കാളും ആ ചേഷ്ടകളാണ് കുരങ്ങനെ കൂടുതൽ ഓർമ്മിപ്പിച്ചത്. ദേവയാനി ചോദിച്ചു, കുട്ടിക്ക് എന്താ അസുഖം? ചെറുപ്പക്കാരി അവനെ ചുമലിൽ ശാന്തനായി കിടത്താൻ വിഫലമായി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, മോന് ഭയങ്കര വികൃതിയാണ്. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. കയ്യിൽ കിട്ടിയതെല്ലാം തല്ലിപ്പൊട്ടിക്കും. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ വേഗം മറക്കും. ബുദ്ധി കുറച്ച് കുറവാണ്. അവൾ കുഞ്ഞിനെ ഗാഢമായി പുണർന്ന് നെറ്റിയിൽ ഉമ്മ വെച്ച് പുഞ്ചിരിയോടെ തുടർന്നു, 1 മിനിറ്റ് എന്നെ കണ്ടില്ലെങ്കിൽ നിലവിളിയും തുടങ്ങും. അതുകൊണ്ട് എനിക്കൊരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല. ദേവയാനി ചോദിച്ചു, ഒരു കുട്ടിയേ ഉള്ളൂ? അല്ല, മൂത്തതുണ്ട്. സ്കൂളിൽ പോയി. അവനെ നാട്ടിൽ നിന്നാണ് പ്രസവിച്ചത്. അവൻ ആരോഗ്യത്തിലുണ്ട്. ഇവന് ജന്മനാ അസുഖമായിരുന്നു. ദാ ഡോക്ടർ വന്നു. പൊടിമണ്ണ് പറത്തിക്കൊണ്ട് പഴകിയ ഒരു ഫിയറ്റ് കാർ റോഡിൽ നിന്നും ക്ലിനിക്കിന് മുന്നിലേക്ക് കയറി വന്നു. ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ ചെറുപ്പക്കാരി എഴുന്നേറ്റ് പുഞ്ചിരിയോടെ മുന്നോട്ട് വന്നു. ഡോക്ടർ ചിരിച്ചു, ഏനമ്മ, അഭിലാഷ് എങ്ങനെയുണ്ട്? കന്നടച്ചുവയുള്ള മലയാളം. ചെറുപ്പക്കാരി പറഞ്ഞു, സുഖമുണ്ട് ഡോക്ടർ. അഭിലാഷിനെ സ്കൂളിൽ ചേർത്തി. ഞാനത് പറയാൻ വന്നതാ. പക്ഷെ ഞാനും കൂടെ ബെഞ്ചിലിരിക്കണം. അഭിമാനവും സന്തോഷവും സ്ഫുടിക്കുന്ന സ്വരത്തിൽ അവൾ കൂട്ടിച്ചേർത്തു, 3 വരെ എണ്ണാനും പഠിച്ചു ഡോക്ടർ. ഡോക്ടറുടെ മുഖം വികസിച്ചു. ആഹാ, വെരി ഗുഡ്. ആഹ്ലാദത്തോടെ ഡോക്ടർ കുഞ്ഞിൻ്റെ കവിളിൽ തലോടി. അതിനിടയിൽ ഡോക്ടറുടെ കീശയിൽ നിന്നും അവൻ ഹീറോ പേന ചൂണ്ടിയെടുത്തിരുന്നു. ചെറുപ്പക്കാരി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, വേണ്ട, അവന് ശാലയിൽ ചേർന്നതല്ലേ, അവനിരിക്കട്ടെ. മറന്ന് വേണോ? വേണ്ട ഡോക്ടർ, 2 ആഴ്ചയ്ക്കുള്ളത് വീട്ടിലുണ്ട്. ഞങ്ങൾ പോട്ടെ. മോനെ, ടാറ്റ പറയൂ. കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ പേനയിലായിരുന്നു. പൂട്ട് തുറന്ന് അകത്ത് കയറുന്നതിനിടയിൽ ഡോക്ടർ നീലകണ്ഠനെ ക്ഷണിച്ചു, ഒളകെ ബന്നി. ഇരുവരും അകത്ത് കയറി. തോൽബാഗ് മേശപ്പുറത്ത് വെച്ച ശേഷം കസേരയിലെ പൊടി തട്ടിക്കളഞ്ഞ് ഡോക്ടർ ഇരുന്നു. നീലകണ്ഠൻ ശ്രദ്ധിച്ചു, 50 വയസ്സിൽ താഴെ എവിടെയോ ആണ് പ്രായം. വീതി കുറഞ്ഞ നെറ്റി, സമൃദ്ധമായ മുടിയുടെ ഏതാനും ചുരുളുകൾ നെറ്റിയിന്മേൽ അലക്ഷ്യമായി വീണ് കിടന്നിരുന്നു. ചെറുതാണെങ്കിലും തിളക്കമുള്ള കന്മഷമില്ലാത്ത കണ്ണുകൾ, കുട പോലെ വിരിഞ്ഞ ചെവികൾ, ഷേവ് ചെയ്തിട്ടില്ല, താടിരോമങ്ങളിൽ അവിടെവിടെ നനുത്ത വെള്ളിരേഖകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ പാവം തോന്നിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ. നോക്കിലോ വാക്കിലോ ഒട്ടും താൻ പോരുമയില്ല. കൈത്തണ്ടയിൽ പഴയൊരു റിസ്റ്റ് വാച്ച്, ഇസ്തിരി ശീലിച്ചിട്ടില്ലാത്ത ഷർട്ട്. കുഞ്ഞിനെ അല്പം ഉയർത്തിപ്പിടിച്ച് ദേവയാനി പറഞ്ഞു, ഡോക്ടർ, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇരുവരെയും മാറി മാറി നോക്കി ഡോക്ടർ ചോദിച്ചു, നിങ്ങളെ എടുത്തോളം ഞാൻ കണ്ടിട്ടില്ല. നീലകണ്ഠൻ പറഞ്ഞു, ഞങ്ങൾ ജഡധാരിമലയിൽ താമസിക്കുന്നവരാണ്. ഞാൻ നീലകണ്ഠൻ, ഇവൾ ദേവയാനി. ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഓ, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആരോടും മുണ്ടാത്ത സന്യാസികൾ അല്ലേ? നീലകണ്ഠൻ ചിരിച്ചു. ഡോക്ടർ ദേവയാനിയോട് കുഞ്ഞിനെ ജനലോരത്തെ മേശപ്പുറത്ത് കിടത്താൻ ആവശ്യപ്പെട്ടു. കറുത്ത പ്ലാസ്റ്റിക് പൊതിയിട്ട നീണ്ട മേശപ്പുറത്ത് ദേവയാനി കുഞ്ഞിനെ കിടത്തി. ദേഹത്തു നിന്നും തുണികൾ മാറ്റി. ഡോക്ടർ ഒന്നേ നോക്കിയുള്ളൂ. ചുണ്ടിൽ വിളറിയ ചിരി പരന്നു. ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇത് സൂയിസൈഡ് ചെയ്ത ഏലൻ്റെ ഉടുകനല്ലേ? ദേവയാനി തലകുലുക്കി. ഡോക്ടർ നീലകണ്ഠനെ നേർക്ക് തിരിഞ്ഞു. ഈ ഉടുകന് 5-6 കൊല്ലം ഞാൻ മറന്നാക്കീന്. ഇവൻ്റെ പേരറിയോ? നീലകണ്ഠൻ പറഞ്ഞു, പേരറിയാത്തതുകൊണ്ട് ഞങ്ങളിവന് ഒരു പേരിട്ടു. പുരാണത്തിലെ പേരാണ് പരീക്ഷിത്. പക്ഷെ വിളിച്ചു തുടങ്ങിയിട്ടില്ല. ഡോക്ടർ പുഞ്ചിരിച്ചു. പരീക്ഷിത് ഒള്ള ഹെസറു. ഇവനിക്ക് അപ്പനമ്മമാർ ഇട്ട പേരുണ്ട്. എന്താണ് ഡോക്ടർ? വിജയകൃഷ്ണൻ. അതാടെ നിൽക്കട്ടെ, ഈ ഉടുകൻ എങ്ങനെ നിങ്ങളുടെ കൈക്ക് കിട്ടി? ആ കഥ ദേവയാനി വിവരിച്ചു. കഥ തീർന്നപ്പോൾ നീലകണ്ഠൻ ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാവില്ലേ ഡോക്ടർ? വിഷാദത്തോടെ ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ ബുക്കിലും ജേർണലിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത ഡിസീസാണ് ഈ നാട്ടിലെ നർച്ചും. എൻ്റെ മറന്നൊന്നും ഏശുന്നില്ല. ഈ ഉടുകൻ്റെ അപ്പനും അമ്മയ്ക്കും വിഭ്രാന്തി വന്നിട്ട് ഞാൻ മറന്നാക്കീന്. പക്ഷെ രണ്ടാളും സൂയിസൈഡ് ചെയ്ത്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പുരകളിൽ മാത്രം 50 മെൻ്റൽ പേഷ്യൻസ് ഉണ്ട്. അബോർഷനും ക്യാൻസറും കുറേയുണ്ട്. എൻ്റെ കാര്യമായ ഒപ്പീനിയൻ ഈയിടെ മണ്ണിലോ വെള്ളത്തിലോ എന്തോ വലിയ പോയ്സൺ സ്പ്രെഡായിട്ടുണ്ട് എന്നാണ്. പക്ഷെ അത് എന്താണെന്ന് തിരിയുന്നില്ല. നേരത്തെ കണ്ട ആ ഉടുകനില്ലേ അഭിലാഷ്, ചെറുതാകുമ്പോൾ കുരങ്ങനെപ്പോലെ തന്നെ ആയിരുന്നു, ഇപ്പോൾ ഒരു മനുഷ്യക്കോലായത്. എവല്യൂഷൻ തിയറി തിരിച്ചിടുന്ന ആ ശക്തി ഏതാണപ്പാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഡോക്ടറുടെ നിസ്സഹായത കണ്ടറിഞ്ഞപ്പോൾ നീലകണ്ഠൻ അന്തിച്ചു. കുഞ്ഞിനെ തിരിച്ചും മറിച്ചും കിടത്തി പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി പുളയുവാനും ശബ്ദമില്ലാതെ നിലവിളിക്കുവാനും തുടങ്ങി. വാഷ് ബേസിൽ നിന്നും കൈ കഴുകി വന്ന് ടൗലിൽ തുടയ്ക്കുമ്പോൾ നീലകണ്ഠനോട് പറഞ്ഞു, ഇപ്പോൾ കുറേ ജാസ്തിയുണ്ട്. മുടി നരച്ചു. 6 കൊല്ലം ഞാൻ ഇവന് മറന്നാക്കീന്. ആൻറ്റിബയോട്ടിക്സൊന്നും ഇവൻ്റെ ബോഡിക്ക് പിടിക്കുന്നില്ല. ഇനി വേറെ എന്ത് മറന്ന്? നിങ്ങൾ സന്യാസിയല്ലേ, ഒറ്റമൂലിയോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ? നീലകണ്ഠൻ്റെ ചുണ്ടിൽ വികൃതമായ ചിരി പരന്നു.